ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஏதஸ்மாத் ஜாயதே ப்ராணோ மனஸ் சர்வேந்திரியாணி ச அஹம் ஆயுர் ஜோதிராப ஸ்ரீ விஸ்வஸ்ய தாரிணி. இந்த பாஷத்தில் பறந்தத இவ்வளவு ரெண்டு தரத்தில், ஒன்று பரவித்ய, மற்றொன்று அபரவித்ய. பரவித்யட விஷயத்தை குறித்து பறஞ்சு, அபரவித்யை குறித்து பறையும். சம்ஷேபத பரவித்யா விஷயம் அக்ஷரம் விசேஷம் புருஷம் சத்யம் திவ்யஹ்யமூர்த்த இத்தியாதின மந்திரம் உத்வா. பரவித்யட விஷயமாயிருக்கிற அதான் அக்ஷரம், அது விசேஷமான புருஷன் சத்தியமான அதெல்லாம் முன்பு சர்ச்ச செய்ததாகும். திவ்யஹ்யமூர்த்த புருஷ என்னிங்கனுள்ள பாகத்தான சர்ச்ச செய்து ஆ மந்திரத்தில் அது பண்ணு. புனஸ்ததேவ சவிசேஷம் விஸ்தரேண பக்தர், அது தான் விஸ்தரிச்சு பரையுது. அதின் வேண்டிட்டு இது இங்கே பண்ண காரியம் தான் வேண்டும் மட்டொரு தரத்தில் பரையுது. இவ்விட சிருஷ்டியை குறிச்சாங்க பரையுது. பிராணன் உண்டாய், மனசுண்டாய், இந்திரியங்கள் உண்டாய், அது பிரம்மத்தை குறித்து பண்ணால் மதியோ. எந்தின் பிரம்மத்தின் காரியத்தை குறித்து பரையணும். தன்னோட ஜிஜாசம் ஏதொன்னு அறிஞ்சாலானோ எல்லாம் அறிஞ்சதாகித்தீர்கள். அதான் சோதிச்சது. எதிரறிவில் சிரமம் அறியப்படுத்துனதாகித்தீர்கள். அது பண்ணால் போரே, அது வேறொட்ட காரியங்கள் எந்தும் பரையணும். பிராணின்டையும் மனசின்டையும் இந்திரியங்களோட சிருஷ்டியை குறித்து எல்லாம் எந்தும் பரையணும். எல்லாம் இந்த சோதத்தின் உத்தரம் ஆதம் பண்ணு. திவ்யோக்கியமூர்த்த புருஷ இதெல்லாம் பண்ணிடத்து பரமபுருஷனையான போதிப்பது. ஆ அறிவிலான சிரமமும் அறிஞ்சதாகித்தீர்கள். பின்னீடொன்னும் அறியன் சேஷிக்காத்தது. എന്നാലും പുനസ്തദേവ സവിശേഷം വിസ്തരേണ വക്തവ്യം. പക്ഷെ വീണ്ടും അതിനെ തന്നെ ഇങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് പറയുകയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ വീണ്ടും ഈ മന്ത്രം പറയുന്നത്. എന്തുകൊണ്ട്? സംക്ഷേപ വിസ്തരോക്തോ ഹി പദാർത്ഥ സുഖ അധിഗമ്യോ ഭവതി സൂത്രഭാഷ്യോക്തി. ഏതൊരു കാര്യവും പ്രത്യേകിച്ചും ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് സംക്ഷേപിച്ചും പറയണം, വിസ്തരിച്ചും പറയണം, രണ്ടും പറയണം. പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സുഖ അധിഗമ്യം അനായാസമായി ഗ്രഹിക്കുക എന്നുള്ളതാണ്. സംക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ട് അനായാസമായി ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക് പിന്നെ വിസ്തരിച്ച് പറയണം. മറിച്ചാണെങ്കിൽ തത്വമസി എന്ന് പറഞ്ഞാൽ മതി, അഹം ബ്രഹ്മാസ്മി, അതിന് സംക്ഷേപം. പക്ഷെ ഇത് പറഞ്ഞാൽ ആർക്കാഗ്രഹിക്കാൻ കഴിയുക? ഉത്തമനായ ഒരു അധികാരിക്ക് മാത്രം. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ വിസ്തരവും അത് വിശദീകരിച്ചു പറയും. എന്താണ് തത്പദം? എന്താണ് തൊമ്പതം? അസി അതെന്തിനെ സൂചിപ്പിക്കുന്നു? അതിൻ്റെ ഓരോന്നിൻ്റെയും ശ്രവണം, മനനം, വിദ്യാഭ്യാസം ഇങ്ങനെയെല്ലാം ആചാര്യന്മാർ ഇങ്ങനെ ഓരോ പദ്ധതികളൊക്കെ ഉണ്ടാക്കി വെച്ചു. തത്വമസി പോരെ, എന്തിനിത്രയും വിശദീകരിക്കണം? വിശദീകരിച്ചാലേ അത് കൂടുതൽ പേർക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. ഉത്തമ അധികാരികൾ വളരെ വിരളം, അവർക്കത് മതി. തത്വമസി പക്ഷെ അവർ ഉത്തമരാകുന്നതിനും ഒരുപാട് വഴികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അവിടെ ഈ വിശദീകരണങ്ങൾ ആവശ്യമായി വരും. ഒരു ഉത്തമനാകുന്നത് അവൻ്റെ ആധ്യാത്മിക യാത്രയുടെ അവസാനത്താണ്. അതെത്തുന്നതുവരെ അവനെ ഈ സംക്ഷേപഭുക്തി പ്രയോജനപ്പെടുത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ജനിക്കാൻ പറ്റത്തില്ല. അവിടെ വിശദീകരണങ്ങൾ വേണം. അതുകൊണ്ടാണ് അനന്ത ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്, ഈ ചർച്ചകളിങ്ങനെ അവസാനമില്ലാതെ പോകുന്നത്. വ്യക്തിയുടെ യോഗ്യതയെ ആശ്രയിച്ച് ഇത് നടക്കുന്നു. അനായാസമായി ഇത് ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിശദീകരണം ആവശ്യമാണ്. ഭാഷകാരൻ തൻ്റെ കാഴ്ചപ്പാട് പറയുകയാണ്. അതുകൊണ്ട് സൂത്രം കൊണ്ട് മാത്രം സാധ്യമാകത്തില്ല. സൂത്രരൂപത്തിൽ പറഞ്ഞു, പക്ഷെ വീണ്ടും ഭാഷ്യം വേണ്ടി വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഈ ഭാഷ്യം കേൾക്കുമ്പോൾ ഇതെല്ലാം സൂത്രത്തിൽ പറഞ്ഞതാണോ. മന്ത്രത്തിൻ്റെ വിശദീകരണം വ്യാഖ്യാനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം ഈ മന്ത്രത്തിലുള്ളതാണോ ഈ പറയുന്നത്. എന്തുകൊണ്ട് മന്ത്രത്തിൽ എന്താണോ പറഞ്ഞത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പക്വത ശ്രോതാവിന് വന്നിട്ടില്ല. അപ്പൊ വിശദീകരണം കേൾക്കുമ്പോൾ ആൾക്ക് തോന്നും മന്ത്രത്തിലില്ലാത്തതാണ് കേൾക്കുന്നത്. അല്ലെങ്കിൽ മന്ത്രം കേൾക്കുമ്പോൾ തന്നെ അയാൾക്ക് വിശദീകരണം കൂടാതെ അത് ഗ്രഹിക്കാൻ കഴിയും. അത് കഴിയാറില്ല. അയാളുടെ യോഗ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിശദീകരണം അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അത് വേണ്ടി വരുന്നു. ഇതിലൂടെ നിരന്തരം സഞ്ചരിക്കേണ്ടി വരുന്നു, നിരന്തര ശ്രവണം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ശ്രവണത്തിൻ്റെ പ്രധാർത്ഥത എന്ന് പറയുന്നത് ആത്യന്തികമായി സംഭവിക്കുന്നത് ആ സംക്ഷേപവാക്യത്തിൽ നിന്നാണ്, വിശദീകരണങ്ങളിൽ നിന്നല്ല. പക്ഷേ സംക്ഷേപവാക്യത്തിൽ നിന്ന് അത് ഗ്രഹിക്കണമെങ്കിൽ വിശദീകരണങ്ങളിലൂടെ പലതവണ കടന്നു പോകേണ്ടി വരും. അല്ലെങ്കിൽ അത്ര യോഗ്യനായിരിക്കും. നിങ്ങൾ പരമാവധി ഗ്രഹിക്കാൻ തത്വമസിയുണ്ട്. മറിച്ച് വേദങ്ങളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആ തത്വമസിയിൽ നിന്ന് അത് ഗ്രഹിക്കണമെങ്കിൽ മറ്റ് വേദങ്ങളെല്ലാം ആവശ്യമായിട്ട് വരും. അപ്പോൾ ഉപനിഷത്ത്, അതുകൊണ്ടാണ് ഭാഷകാരൻ പത്ത് ഉപനിഷത്തിന് ഭാഷ എഴുതിയത്. അതിന് പിന്നെ നിരവധി വ്യാഖ്യാനങ്ങൾ ഒന്നുമില്ലാതുകൊണ്ടാണ് സൂത്ര ഭാഷ്യ ഉക്തിവത്. സൂത്രവും ഭാഷ്യവും പോലെ ഭാഷ്യത്തിലൂടെ മനസ്സിന് തൃപ്തി വന്നാലേ പിന്നീട് സൂത്രത്തിൽ തൃപ്തി വരത്തുള്ളൂ എന്ന് നടക്കുന്നു. അല്ലാതെ നേരിട്ട് സൂത്രത്തിലേക്ക് പ്രവേശിച്ചാൽ അത് അതിൽ നിന്ന് തൃപ്തി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഈ ചർച്ച നീണ്ടു പോകുന്നതിനെ കുറിച്ച് ഭാഷകാരൻ്റെ സമാധാനമാണിത്. ഇത് ആവശ്യമായി വരും. അതുകൊണ്ട് ഇത് അധികമാണെന്ന് ആരും കരുതണ്ട. ഇത് ആവശ്യമാണ് എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് ബോധിപ്പിക്കുകയാണ്. എപ്പോഴാണോ ഒരുവന് സ്വയം കൃതാർത്ഥത അനുഭവപ്പെടുന്നത് അതുവരെ ഇത് തുടരണം. അദ്വൈതത്തിൽ ഇതൊരു വലിയ ചർച്ചയുടെ വിഷയമാണ്. എന്താണ് ഒരുവന് ജ്ഞാനത്തെ കൊടുക്കുന്നത്? അത് ശ്രവണമാണോ, അതോ മനനമാണോ, അതോ നിധ്യാസനമാണോ, അതോ ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നാണോ, ഇതിലേതെങ്കിലും രണ്ട് കൂടിച്ചേർന്നാണോ? ഇതിലൊക്കെ സാങ്കേതികമായ ചർച്ച ചെയ്യും. അതിൻ്റെയൊക്കെ ഫലം ആത്യന്തികമായിട്ടുള്ള സമാധാനം ഇത് തന്നെ. എന്താണ് സൂത്രരൂപത്തിൽ പറഞ്ഞതെല്ലാം ഭാഷ്യരൂപത്തിലുള്ള വിശദീകരണത്തിലൂടെ ഗ്രഹിക്കണം, എന്നാലേ അത് പ്രയോജനപ്പെടുത്തുള്ളൂ. പറയുന്നു യതസ്മാജ്ജായതേ പ്രാണോ മനസ്സർവേന്ദ്രിയാണി ച ഖം വായുർജ്യോതിരാപഃ പൃഥിവി വിശ്വസ്യ ധാരിണി. അത് അഗ്നിർമൂർധ ചക്ഷുഷി ചന്ദ്രസൂര്യോ ദിശ ശ്രോത്രേ വാഗ്വിവൃതാശ്ച വേദ വായു പ്രാണോ ഹൃദയം വിശ്വമസ്യ പദ്ഭ്യം പൃഥിവീഹ്യേഷ സർവഭൂതാന്തരാത്മാ. യോഗി പ്രഥമജാത് പ്രാണാത് ഹിരണ്യഗർഭാത് ജായതേ അണ്ഡസ്യ അന്തർവിരാട് സ തത്വന്തരിതത്വേന ലക്ഷ്യമാണ് അപ്പി ഏതസ്മാദേവ പുരുഷാത് ജായതേ ഏതന്മയിശ്ച ഇത്യേത് അർത്ഥം. ആഹ, ഈ ഭാഗം മന്ത്രത്തിൽ എന്താണ് വെളിപ്പെടുത്തുന്നത്? പറയുന്നു, ഏതന്മയിശ്ച ഈ പ്രപഞ്ചം വിരാടാണോ ബ്രഹ്മമയമാണോ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതന്മയമാണോ ഇവിടെ ഒന്ന് പരമകാരണമായിരിക്കുന്ന പരബ്രഹ്മം, അതിൽ നിന്ന് ഹിരണ്യഗർഭൻ, അത് കഴിഞ്ഞ് വിരാട്. ഈ ക്രമത്തിൽ അനുഭവപ്പെടുന്നതെല്ലാം ആ പരബ്രഹ്മം തന്നെ എന്നാണ്. ഈ പ്രപഞ്ചം ബ്രഹ്മമയം എന്നാണ് പറയുന്നത്. അതാണ് ഏതന്മയിശ്ച. പ്രപഞ്ചം ബ്രഹ്മമയമാണെങ്കിൽ എന്താ പ്രപഞ്ചത്തെ കാണുമ്പോൾ പ്രപഞ്ചമെന്ന് തോന്നുന്നത്? അതിന് കാണുമ്പോൾ നമുക്ക് ബ്രഹ്മമെന്ന് എന്തുകൊണ്ട് തോന്നുന്നില്ല? ബ്രഹ്മമാണെന്ന് ശ്രുതി പറയേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഗുരു പറയേണ്ടി വരുന്നു. പറഞ്ഞാലും സ്വയം ബോധിക്കാൻ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് പറഞ്ഞത്, തത്വ അന്തരിതത്വേന ലക്ഷ്യമാണ്. അപി, അങ്ങനെയാണെങ്കിൽ കൂടിയും ഇത് തത്വന്തരിതമായി തത്വവ്യവഹിതമായിട്ടാണ് ഇത് അനുഭവപ്പെടുന്നത്. തത്വം ഇതിൽ തന്നെ ഉണ്ട്, പക്ഷെ അത് വ്യവഹിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ എന്തോ ഈ കാണുന്ന സ്ഥൂലമായ പ്രപഞ്ചത്തിനും ആ പരമാർത്ഥ തത്വത്തിനും ഇടയ്ക്ക് നിൽപ്പുണ്ട്. അതാണ് തത്വാന്തരിതം എന്ന് പറയുന്നത്, വിഹിതമായിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് ആ പരമാത്മാവ് തന്നെ എന്നാണ് അവിടെ പറയുന്നത്. ഏതന്മയ, നമ്മൾ കാണുന്നത് ശബ്ദസ്പർശ രൂപരസഗന്ധത്തിൽ കാണുന്നതെല്ലാം ആ പരമാത്മാവ് തന്നെ. അങ്ങനെ പറയുന്നുണ്ട് ജഗത് മിഥ്യ ഉപാധിയായ അദ്വൈതയ്ക്ക് ദോഷമൊന്നും. പക്ഷെ കാരനൂടെ അത് തന്നെ പറയുന്നു ഏതന്മയ. പക്ഷെ അവിടെ ഒരു തത്വവ്യവധാനം വന്നിരിക്കുന്നു, ആ പരബ്രഹ്മത്തിന് രൂപാന്തരം വന്നിരിക്കുന്നു എന്നറിയാം. നമ്മൾ മുമ്പ് പറഞ്ഞു സൂത്രാത്മാവായി, പിന്നെ ഹിരണ്യഗർഭനായി, പിന്നെ വിരാട്ടായി പല രൂപാന്തരങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ ഈ വിരാട് ഭാവത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അതിനിടയ്ക്ക് പലത് സംഭവിച്ചതാണ് ഈ വ്യവധാനം എന്ന് പറയുന്നത്. അപരമകാരണത്തിൽ നിന്നും അത് സൂക്ഷ്മഭാവത്തിലേക്ക് വന്നു, അത് കഴിഞ്ഞ് സ്ഥൂലഭാവത്തിലേക്ക് വന്നു. അപ്പൊ കാരണം സൂക്ഷ്മം സ്ഥൂലം ഇങ്ങനെ മൂന്ന് അവസ്ഥയിലേക്ക് ഒരു തത്വം തന്നെ മാറും. ആ പരമ കാരണമോ അതാണ് പരമാർത്ഥം. നമ്മൾ ഈ പ്രപഞ്ചത്തെ സാക്ഷാത്കരിക്കുമ്പോൾ, പഞ്ചേന്ദ്രിയങ്ങളുടെയും സാക്ഷാത്കരിക്കുമ്പോൾ, ആ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തിലൂടെ ആ പ്രപഞ്ചത്തിൽ പരമകാരണത്തെ കാണാൻ കഴിയില്ല. കാരണം അതിന് മാറ്റങ്ങൾ വന്നു തോന്നി. അതിൽ പ്രധാനമായി വന്ന മാറ്റം എന്താണ്? ഈ സ്ഥൂലത്തിന് മുമ്പ് വന്ന അതിൻ്റെ സൂക്ഷ്മഭാവം. നമ്മുടെ മനസ്സും ഇന്ദ്രിയങ്ങളൊന്നും ഈ സ്ഥൂലത്തെ വിട്ട് ആ സൂക്ഷ്മത്തെയും ഭേദിച്ച് കാരണത്തിലെത്താൻ ശേഷിയുള്ളതല്ല. അത് ഇതിന് തടസ്സമായി നിൽക്കുന്നു. ഈ സ്ഥൂലത്തിൽ നിന്ന് ആദ്യം സൂക്ഷ്മത്തിൽ പോകണ്ടേ, സൂക്ഷ്മത്തിൽ നിന്ന് കാരണത്തിൽ പോണ്ടേ? അതിന് കഴിയുന്നില്ല, അതൊരു മറയായി തടസ്സമായി നിൽക്കുന്നു. ആ പരമകാരണത്തിനും ഈ പ്രപഞ്ചത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന ആളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഹിരണ്യഗർഭൻ. ഈ സമ്പൂർണ്ണ സൂക്ഷ്മ ഉപാധിയോടുകൂടി നിൽക്കുന്ന ചൈതന്യം. എന്താണ് സൂക്ഷ്മ ഉപാധികൾ? പ്രാണൻ, മനസ്സ് തുടങ്ങിയവ. ഇവയെ ഒരു ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന ആ ചൈതന്യം, അതുതന്നെയാണ് തടസ്സമായിരിക്കുന്നത് വ്യഷ്ടിയിലും സമഷ്ടിയിലും. അതാണ് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ എന്താണോ, എന്തായി തത്വത്തെ ഗ്രഹിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത്? നമ്മൾ പറയും നമ്മുടെ മനസ്സ് തന്നെ. മനസ്സ് തന്നെയാണ് തടസ്സമായിരിക്കുന്നത്. മനസ്സ് തന്നെ വെളിപ്പെടുത്തുന്നില്ല. മനസ്സിന് വേണ്ടി വന്നാൽ വെളിപ്പെടുത്താം, പക്ഷെ മനസ്സ് തന്നെ വെളിപ്പെടുത്തുന്നില്ല. മറിച്ച് മനസ്സ് അതിന് ഒരു മറയായിരിക്കുന്നു. അത് ഓരോ ജീവനെ സംബന്ധിച്ചും പറയാം. ഇതിവിടെ സമഷ്ടിയെ സംബന്ധിച്ച് പറയുക, കാരണം ഇത് പരിച്ഛിന്നമായൊരു തത്വമല്ല, അപരിച്ഛിന്നമായിരിക്കുന്ന, അപരിമിതമായിരിക്കുന്ന, അനന്തമായിരിക്കുന്ന ഒരു തത്വമാണ്. ആ തത്വത്തെയാണ് ഈ സ്ഥൂലമായ ഉപകരണങ്ങൾ കൊണ്ട് ജീവൻ ഗ്രഹിക്കേണ്ടത്, ബാഹ്യകരണങ്ങളെ കൊണ്ട്. അതിനെ അവൻ ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ അവൻ കാണുന്നത്? ഈ നാമരൂപങ്ങളെയാണ്. അതിനപ്പുറമൊന്നും അവന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഈ സൂക്ഷ്മോപാധികളാണ്. ആ സൂക്ഷ്മോപാധികളെ ഭേദിച്ച് മറുവശത്ത് പോയി ഈ പരമ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. മറിച്ച് ഇവിടെ നിന്ന് കണ്ടാലോ ഈ നാമരൂപങ്ങളെ കാണാൻ കഴിയും, പ്രപഞ്ചത്തെ കാണാൻ കഴിയും. അതോ അത് ആ പരമാർത്ഥത്വം തന്നെയാണ്, അതിന് വേറിട്ടൊന്നല്ല ഈ പ്രപഞ്ചമായിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, യോഗി പ്രഥമജാ പ്രാണാധിരണ്യഗർഭ ജായതേ. പ്രഥമജനായിരിക്കുന്നു, ഇതാദ്യം സംഭവിച്ചത് ആണ് ഹിരണ്യഗർഭൻ എന്ന് വേദത്തിൽ പറയുന്ന ആ തത്വം. ഈ സമഷ്ടയും സൂക്ഷ്മത്തെയും ഉൾക്കൊണ്ട് നിൽക്കുന്ന തത്വം ഹിരണ്യം, അതിൽ നിന്ന് വരുന്നു അണ്ടസ്യന്ത വിരാട്. അത് ഈ വിരാടിനൊരു ബീജമായിരിക്കും. അതിൽ നിന്ന് ഈ വിരാട് പ്രകടമാകുന്നു. ആ വിരാടിന്റെ ഭാഗമായിട്ടാണ് ജീവൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവന് സ്ഥൂലമായ ശരീരവും സ്ഥൂലമായ പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. അങ്ങനെ നിൽക്കുന്ന അവൻ തത്വ അന്തരിതത്വേന, അവനും ആ പരമാർത്ഥ തത്വത്തിനും ഇടയ്ക്കുള്ള ഈ മറ കൊണ്ട് അവന് പരമാർത്ഥത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് ലക്ഷ്യമാണോ? ഈ പരമാർത്ഥം അത്യന്തം അപ്രസിദ്ധമല്ല. ബ്രഹ്മസൂത്രത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തതാണ്, പ്രസിദ്ധം അപ്രസിദ്ധം. വായത് പ്രസിദ്ധമാണോ അപ്രസിദ്ധമാണോ? പ്രസിദ്ധമാണെങ്കിൽ ഇതിനെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അത്യന്തം അപ്രസിദ്ധമാണെങ്കിലും അന്വേഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ലക്ഷ്യമാണോ? പി അവൻ അറിയുന്നുണ്ട് ഇതിന് പിന്നിൽ ഒരു പരമാർത്ഥ തത്വമുണ്ട്. എങ്ങനെയവൻ അറിയുന്നു? നേരിട്ടുള്ള ഒരു അറിവല്ല. അതുകൊണ്ടാണ് എന്നെ ലക്ഷ്യമാണ് എന്ന് പറയുന്നത്. ഇതിലൂടെയെല്ലാം അവന്റെ മനസ്സും കർണങ്ങളും എല്ലാം ലക്ഷ്യമാക്കുന്നു. നേരിട്ടുള്ള അറിവല്ല. നേരിട്ടുള്ള അറിവ് ഏതാണോ അതിനെ നിഷേധിച്ചിട്ട് അതിന്റെ പിന്നിലുള്ള തത്വത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള ആശ്രമം അതിനെ ലക്ഷ്യമാണോ എന്ന് പറയുന്നു. ലക്ഷിപ്പിക്കുക. നേരിട്ടെന്തായാലും ഇതിനറിയാൻ കഴിയത്തില്ല, പക്ഷേ നിഷേധിച്ചിട്ടറിയുന്നു. തത്വമസിയെ കുറിച്ചും മറ്റും പറയുമ്പോൾ ദക്ഷിണാവൃത്തി എന്നൊക്കെ പറയുന്നു, അതാണ്. എല്ലാ ജീവന്മാരും ഇതിനറിയുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ബ്രഹ്മജ്ഞാനികളുമുണ്ട്, എല്ലാവരും അജ്ഞന്മാരായിരിക്കുന്നു. ഒരേ സമയം അറിഞ്ഞു അറിയാതെയും ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അറിവ് എന്താണോ, അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഞാനീ പുസ്തകത്തെ അറിയുന്നു, പുസ്തകത്തെ അറിയാതിരിക്കുന്നു, അതെന്നെ സംഭവിക്കാൻ പാടില്ല. അറിഞ്ഞ പിന്നെ അറിയുന്നില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ശരിയാണ്. അത് നമ്മുടെ ഈ അറിവിനെ സംബന്ധിച്ച്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ അറിവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മനസ്സുകൊണ്ടുള്ള നമ്മുടെ അറിവിനെ സംബന്ധിച്ച് അതാണ്. ഒരു വസ്തുവിന് ഒരു സമയം നമുക്ക് അറിയാനും അറിയാതിരിക്കാനും പറ്റും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ലക്ഷ്യമാണോ എന്ന് പറഞ്ഞാൽ ഇത് ചൂണ്ടിക്കാണിക്കുകയാണ് പരമാർത്ഥത്തെ. ഇതിന്റെ പിന്നിലൊരു പരമാർത്ഥമുണ്ട് എന്ന് എങ്ങനെയോ അവന്റെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം അവനെ ബോധിപ്പിക്കുകയാണ് ആ ജീവൻ. അതുകൊണ്ടാണ് അവൻ അതിനന്വേഷിക്കുന്നത്. അതിനാണ് കസ്തൂരിമാരുടെ ഉദാഹരണം മറ്റും പറയുന്നത്. കസ്തൂരിയുടെ മണത്തെ അതിനറിയാം, പക്ഷെ അത് അതിന് അന്വേഷിച്ചു നടക്കും. എവിടെ നിന്നും അത് വരുന്നു എന്നറിയാം, പക്ഷെ എവിടെ നിന്നാണെന്ന് അതിന് ഉറപ്പില്ല. അതുപോലെ ഇത് തന്നെയാണ് ശുദ്ധമായ അദ്വൈതത്തിൽ പറയുന്ന പ്രതിബോധവിദിതം എന്ന് പറയുന്നു. അത് തന്നെയാണ്, അപ്പൊ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഈ മനീഷികളെല്ലാം ഇതിനെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇത് അത്യന്തം അജ്ഞേയമായിരുന്നെങ്കിൽ ഇതിനെ ആരും അന്വേഷിക്കത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം, ഒരു സുഗന്ധത്തെ ഗ്രഹിച്ചിട്ട് പുഷ്പത്തെ കണ്ടുപിടിക്കുന്നു. സുഗന്ധത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാകും എന്താണ് അടുത്തവിടെ പുഷ്പമുണ്ട്. അതിന്റെ പിന്നാലെ പോയി പുഷ്പത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ എന്താണ്, പുഷ്പത്തെ ഗ്രഹിക്കാതെയാണോ പോയി അന്വേഷിച്ചതല്ല, അവന്റെ ഉള്ളിലൊരു അറിവുണ്ടായി ഇവിടെ പുഷ്പമുണ്ട് സാമാന്യം ഞാൻ. ആ അറിവ് എന്ത് ചെയ്യുന്നു, പ്രേരിപ്പിക്കുന്നു, അന്വേഷിക്കുന്നു. ശ്രമത്തിന്റെ ഒടുവിൽ അതിനെ കണ്ടെത്തുന്നു. അപ്പോൾ ആ കണ്ടെത്തുന്നതിന്റെ തുടക്കം എന്താണ്, ഒരു സാമാന്യമായ അറിവാണ്. എവിടെ പുഷ്പമുണ്ട് ബന്ധത്തെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ ഈ സച്ചിദാനന്ദത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാകുന്ന അറിവ്, അതിലൂടെയാണ് ലക്ഷ്യമാണമാകുന്നത്, ലക്ഷിപ്പിക്കുന്നതെന്നാണ്. അങ്ങനെ ലക്ഷിപ്പിക്കുന്ന പരമാർത്ഥമായ തത്വം പക്ഷെ സ്വാനുഭവത്തിലോ അവനനുഭവപ്പെടുന്നത് നാമരൂപകമോ രൂപത്തിലുള്ള ഈ പ്രപഞ്ചം. പരമാർത്ഥ തത്വം വിപരീതമായി മറഞ്ഞിരിക്കുന്നു പലതുകൊണ്ടും. അവൻ ഗ്രഹിക്കുന്നു തസ്മാദേവ പുരുഷാധ്യായത്തെ, അവൻ ഉറപ്പിക്കുന്നു എന്താണ് ആ പരമമായ കാരണം. ഏതൊരു കാരണത്തിന്റെ അസ്ഥിഭാതിപ്രിയത്തെയാണോ താൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നാൽ പൂർണ്ണമായും അറിയാതെ അതിൽ നിന്നാണ് തനിക്ക് പ്രത്യക്ഷമായിരിക്കുന്ന ഈ പ്രപഞ്ചം ഇവിടെ പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് ഏതന്മരിച്ച ഈ കാണുന്നതല്ല അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വർണ്ണിക്കുന്നത് ഈ മന്ത്രത്തിൽ, ഈ കാണുന്നതെല്ലാം അത് തന്നെയാണ്. അങ്ങനെ അഗ്നിർ മൂർധ മൂർധ ഉത്തമാംഗം ശിര ഉത്തമാംഗം ശിരസ് മൂർധാവ് അഗ്നി. അഗ്നി എന്നുള്ളതിന് അഗ്നി എന്നുള്ള അർത്ഥവും ദ്വിലോകം എന്നുള്ള അർത്ഥമുണ്ട്. ആ രീതിയിൽ ഇനി വ്യാഖ്യാനിക്കും. ദ്വിലോകമാണ് ഇതിന്റെ ശിരസ്. ശിരസ് ശരീരത്തിലെ ഏറ്റവും ഉയരാണല്ലോ, ഏറ്റവും മുകളിൽ ഉത്തമാംഗം. ദ്വിലോകവും ഏറ്റവും ഉയരത്തിലാണ്. അപ്പൊ പ്രപഞ്ചത്തെ കാണുന്നയാണ് പറയുകയാണ് ഈ ദ്വിലോകം എന്ന് വെച്ചാൽ മേളിലോട്ട് നോക്കിയാൽ കാണുന്നത്, ഈ കാഴ്ചയ്ക്ക് മറഞ്ഞിരിക്കുന്നത് ആകാശം ഉൾപ്പെടെയുള്ളത്, അത് ഈ പരമപുരുഷന്റെ ശിരസ്സാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ അനുഭവത്തിൽ തന്നെ ആ തത്വത്തെ ദർശിക്കുകയാണ്. എങ്ങനെയാണോ ഈ ചൈതന്യം വ്യഷ്ടിയിൽ ശരീരരൂപത്തിൽ ശിരസും കൈയും കാലും എല്ലാമായിരിക്കുന്നത്, അതേ ചൈതന്യം തന്നെ സമഷ്ടിയിൽ ഈ പ്രപഞ്ചമായ ശരീരത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നു. വാദനം വേണം ശിരസും കൈയും കാലുമല്ല, മൂർധാവായിരിക്കുന്നത് അഗ്നിയാണ്. ചക്ഷുഷി ചന്ദ്രശ്ച സൂര്യശ്ച ചന്ദ്രസൂര്യു യസ്യ, ഈ ചന്ദ്രനും സൂര്യനും ആരുടെ കണ്ണുകളാണോ, ജീവന് രണ്ട് കണ്ണുകളുള്ളതുപോലെ അതിൻ്റെ കണ്ണുകളാണ്, ഇതാണ് വിരാട് ഭാവം എന്ന് പറയുന്നത്. ഇത് സർവത്ര അനുഷംഗ കർത്തവ്യ. ആ വിരാട് ഭാവത്തെ ഒരു ജിജ്ഞാസുവിന് ബോധിപ്പിക്കുക, ആര്? ആ വിരാട് ഭാവത്തെ സാക്ഷാത്കരിച്ചവരാണ്. ഒരു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവഭാവത്തെ തന്നെ ഇതെല്ലാം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. തന്റെ വളരെ ക്ഷുദ്രമായ അഹന്തയിലും മമതയിലും, എന്താണോ ഞാൻ, എൻ്റെ ശരീരം, ഇതെന്റെ തലയാണ്, എൻ്റെ കൈയാണ്, എൻ്റെ കണ്ണുകളാണ് എന്നിങ്ങനെ ഈ വിഷ്ടി ശരീരത്തിൽ അജ്ഞനായ ഒരുവൻ ഇതെല്ലാം സാക്ഷാത്കരിക്കുന്നു. അതേ കാര്യം തന്നെ ഋഷി എന്ത് ചെയ്യുന്നു, ഈ സമഷ്ടി പ്രപഞ്ചത്തിലും സാക്ഷാത്കരിച്ചിരിക്കുന്നു. അയാളുടെ തലയെന്ന് പറയുമ്പോൾ തന്റെ ശരീരത്തിലിരിക്കുന്ന തലയല്ല, ഇതിലോകം തന്നെ സ്വന്തം തലയായിരിക്കുന്നു. ഇതിനാണ് വേറൊരു ഭാഷയ്ക്കുറയുന്നത് ആ സർവാത്മഭാവം. ആ സർവാത്മഭാവത്തിൽ പ്രപഞ്ചത്തെ തന്നെ തന്റെ അവയവങ്ങളായി ഗ്രഹിക്കുക, എന്നിട്ട് അതിനെ ആണ് ഇവിടെ ഋഷി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രസൂര്യു യസ്യ സർവത്ര ശൃംഖ കടത്തുക, അങ്ങനെ എല്ലായിടത്തും ചേർക്കണം യസ്യ.